ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിലും മികച്ച പോളിംഗ്. രാവിലെ 11 വരെ 40% പേർ വോട്ട് ചെയ്തു. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഭേദഗതി സംബന്ധിച്ച കരട് വിജ്ഞാപനം ഗവൺമെന്റ് പുറപ്പെടുവിച്ചു. പാലക്കാട് ജില്ലയിൽ ഇന്നും താപനില 40°C മുകളിൽ ഉയർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് മിൽമ പാൽ വില 4 രൂപ വർദ്ധിപ്പിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം നിർദ്ദേശിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ടത്തിലും മികച്ച പോളിംഗ്. രാവിലെ 11 വരെ 40% പോളിംഗ് രേഖപ്പെടുത്തി. 142 മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 93% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഭേദഗതി സംബന്ധിച്ച കരട് വിജ്ഞാപനം ഗവൺമെന്റ് പുറപ്പെടുവിച്ചു. എഥനോൾ ചേർന്ന ഇന്ധന വിഭാഗവും കാർബൺ നിർഗമനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഭേദഗതി ചെയ്യുന്നത്. ഇന്ധനങ്ങളിൽ ഹൈഡ്രജൻ CNG എന്ന വിഭാഗം കൂട്ടിച്ചേർക്കും. വാഹനഭാരം 3000 കിലോയിൽ നിന്ന് 3500 കിലോ ആയി വർദ്ധിപ്പിക്കാനും വിജ്ഞാപനം നിർദ്ദേശിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഇനി 4 ദിവസം. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും വോട്ടെണ്ണലും ഔദ്യോഗിക ഫലപ്രഖ്യാപനവും 4 മെയ്‌നാണ്. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ 9-നും തമിഴ്നാട്ടിൽ 23-നുമാണ് വോട്ടെടുപ്പ് നടന്നത്. ബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പും 23-നായിരുന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടപടികൾക്ക് കൌണ്ടിംഗ് സൂപ്പർവൈസർ, കൌണ്ടിംഗ് അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ എന്നിവരുടെ നിയമനത്തിന് ജില്ലകളിലെ ആദ്യഘട്ട റാൻഡമൈസേഷൻ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. 2 മെയ്‌ന് രണ്ടാംഘട്ട റാൻഡമൈസേഷൻ, 3-ാം ഘട്ട റാൻഡമൈസേഷൻ 4 മെയ്‌ന് പുലർച്ചെ നടത്തും. പശ്ചിമബംഗാളിലെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് വൈകിട്ട് അവസാനിക്കുന്നത് പിന്നാലെ പ്രമുഖ ദേശീയ പ്രാദേശിക മാധ്യമങ്ങൾ എക്സിറ്റ് പോൾ സർവേ ഫലം പുറത്തുവിടും. രാജ്യത്തെ ഉഷ്ണതരംഗ സാഹചര്യത്തിൽ തൊഴിലാളികളെയും പുറംജോലി ചെയ്യുന്നവരെയും സംരക്ഷിക്കാൻ കേന്ദ്രം രാജ്യവ്യാപക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തക്ക സമീപനം സ്വീകരിക്കാൻ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കാനും വെയിലേൽക്കാത്ത വിശ്രമസ്ഥലങ്ങൾ ഒരുക്കാനും മന്ത്രാലയം നിർദ്ദേശിച്ചു. ദേശീയപാത നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളെ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെ ജോലി ചെയ്യാൻ നിർബന്ധിക്കരുതെന്ന് ദേശീയപാത അതോറിറ്റിയും നിർദ്ദേശം നൽകി. പാലക്കാട് ജില്ലയിൽ ഇന്നും താപനില 40°C മുകളിൽ ഉയർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തുടർച്ചയായ ദിവസങ്ങളിൽ താപനില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മംഗലം അണക്കെട്ടിന്റെ റിവർ സ്യൂയിസ് വഴി ഇന്ന് പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടിട്ടുണ്ട്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
വണ്ടാഴി, കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട് പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് മംഗലം ഡാം തുറന്നിരിക്കുന്നത്. പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ഡാമുകളിൽ നിലവിലുള്ള വെള്ളം പൂർണ്ണമായും കുടിവെള്ള ആവശ്യത്തിന് നൽകാനാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലക്കാട് നഗരത്തിലേക്ക് കുടിവെള്ളം നൽകുന്ന മലമ്പുഴ ഡാമിലുൾപ്പെടെ ജലനിരപ്പ് താഴ്ന്ന അവസ്ഥയിലാണ്. ഒരു മാസം കൂടി നീണ്ടു നിൽക്കുന്ന വേനലിനിടയിൽ ചൂടിൽ നിന്നും കുടിവെള്ളക്ഷാമത്തിൽ നിന്നും ആശ്വാസം ലഭിക്കണമെങ്കിൽ വേനൽ മഴ കാര്യമായി തന്നെ കനിയണം എന്നതാണ് സ്ഥിതി.
സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ചിലയിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കർണാടകയുടെ ഉൾഭാഗം, ജമ്മുകശ്മീർ, ലഡാക്ക്, കേരളം, മാഹി തുടങ്ങിയിടങ്ങളിൽ അടുത്ത 2 ദിവസത്തേക്ക് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. പകൽ 10 മണി മുതൽ 3 മണി വരെ സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനമടക്കം വിഷയങ്ങളിൽ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന ഹർജികളാണ് ഇന്ന് ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാവിലെ കൂടിക്കാഴ്ച നടത്തി. രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയുടെ സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനെക്കുറിച്ച് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനമെടുക്കുന്നതിൽ ഉണ്ടായ കാലതാമസമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി പ്രതികരിച്ചു. രണ്ട് ദിവസത്തെ ഉത്തർപ്രദേശ് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തി. തുടർന്ന് ഹർദോയിൽ ഗംഗാ എക്സ്പ്രസ് വേ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. 594 കിലോമീറ്റർ ആരുവരിപാത 36,230 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. യുപിയിലെ ഏറ്റവും നീളമേറിയ ആറുവരിപാതയാണിത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ മിൽമ പാൽ വില 4 രൂപ വർദ്ധിപ്പിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം നിർദ്ദേശിച്ചു. പാൽ വില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയ്ക്ക് ഗവൺമെന്റ് നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷമായിരിക്കും വില വർധന. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യ ഹജ്ജ് ക്യാമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം സിയാൽ എയ്റോ പാർക്കിൽ ഇന്ന് തുടങ്ങും. 450 പേരടങ്ങുന്ന ആദ്യ സംഘം നാളെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്രയാകും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. മുണ്ടത്തിക്കോട് വെടിക്കോപ്പ് നിർമ്മാണശാലയിലെ സ്ഫോടനം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം കാണും. മുണ്ടത്തിക്കോട് ജുഡീഷ്യൽ കമ്മീഷൻ യോഗം ചേരുന്ന തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസ് പരിസരത്ത് മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. സിറ്റി പോലീസ് കമ്മീഷണറുടേതാണ് നടപടി. വിലക്കേർപ്പെടുത്തിയത് തന്റെ അറിവോടെയല്ലെന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് നൽകി മൂന്നാളിൽ ഗ്ലാസ് വാച്ച് ടവർ പ്രവർത്തനമാരംഭിച്ചു. കേരളത്തിലെ ഏറ്റവും നീളമേറിയ ഡബിൾ ലൈൻ ഗ്ലാസ് വാച്ച് ടവർ എന്ന പ്രത്യേകത ഇതിനുണ്ട്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ ദേവികുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുതിയ ഗ്ലാസ് വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. മൂന്നാറിന്റെ പ്രകൃതി സൌന്ദര്യവും ആകാശക്കാഴ്ചകളും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. വൈവിധ്യമാർന്ന പുഷ്പങ്ങളാൽ സമ്പന്നമായ ബൊട്ടാണിക്കൽ ഗാർഡൻ നിലവിൽ സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ്. ഇതിനൊപ്പം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി ഗ്ലാസ് വാച്ച് ടവർ കൂടിയെത്തിയതോടെ സന്ദർശകരുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. 3.60 കോടി രൂപ ചെലവഴിച്ചാണ് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. 34 മീറ്റർ നീളമുള്ള നടപ്പാതയിലൂടെ ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 300 മീറ്റർ ഉയരത്തിൽ വാച്ച് ടവറിലേക്ക് പ്രവേശിക്കാം. ഒരേ സമയം 30 പേർക്ക് ടവറിൽ കയറി കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും.
സ്വർണവില വർദ്ധിച്ചു. പവന് 320 രൂപ കൂടി 111,000 രൂപയായി. 13,875 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. താമരശ്ശേരി ചുരത്തിലെ 6-ാം വളവിൽ കൊക്കയിലേക്ക് മറിഞ്ഞ നിർമ്മാണ വാഹനം ഉയർത്തുന്നതിനാൽ ഇന്ന് പകൽ സമയത്ത് ഭാരം കൂടിയ വാഹനങ്ങൾക്കും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കും ചുരത്തിൽ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തി. മറ്റു വാഹനങ്ങൾക്ക് ഭാഗിക നിയന്ത്രണവും ഉണ്ടായിരിക്കും. വയനാട് മേപ്പാടി നെടുമ്പാല പള്ളിക്കവലയിൽ ബസ്സിടിച്ച് വയോധിക മരിച്ചു. പള്ളിക്കവല സ്വദേശിനി അന്നമ്മയാണ് മരിച്ചത്. KSRTC ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ അതേ ബസ് ഇടിക്കുകയായിരുന്നു. ഇന്ന് അന്താരാഷ്ട്ര നൃത്തദിനം. നൃത്തത്തിന്റെ മൂല്യവും പ്രാധാന്യവും ജനങ്ങളിലെത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. 1982 അന്താരാഷ്ട്ര ഡാൻസ് കൌൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രഥമ നൃത്ത ദിനാചരണം. നൃത്തം ഒരു സാർവത്രിക ഭാഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. രാജ്യത്തെ ഭരതക്ഷേത്രങ്ങളിൽ പ്രധാനമായ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റത്തോടെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. മുൻ IAS ഓഫീസർ ബിജു പ്രഭാകർ എഴുതിയ നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന പുസ്തകം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. മുൻ DJP എസ് ആനന്ദകൃഷ്ണൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷന്റെ 16-ാം സംസ്ഥാന സമ്മേളനം 1-2 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നടത്തും. മന്ത്രി PA മുഹമ്മദ് റിയാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. MLA മാരായ അഹമ്മദ് ദേവർകോവിൽ, ഡോക്ടർ MK മുനീർ, മേയർ ഒ സദാശിവൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. ഈ വർഷം വിരമിക്കുന്ന 70 പ്രിൻസിപ്പൽമാരെയും പ്രത്യേക അവാർഡിനർഹരായ 7 പ്രിൻസിപ്പൽമാരെയും സമ്മേളനത്തിൽ ആദരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ 2-ാം ഘട്ട വോട്ടെടുപ്പിലും മികച്ച പോളിംഗ്. രാവിലെ 11 വരെ 40% പേർ വോട്ട് ചെയ്തു. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഭേദഗതി സംബന്ധിച്ച കരട് വിജ്ഞാപനം ഗവൺമെന്റ് പുറപ്പെടുവിച്ചു. പാലക്കാട് ജില്ലയിൽ ഇന്നും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മിൽമ പാൽ വില 4 രൂപ വർദ്ധിപ്പിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.